Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. കർത്താവ് എന്റെ ഇടയനാകുന്നു. അനശ്വരതയുടെ പരിവേഷം പൂണ്ട 23-ാം സങ്കീർത്തനത്തിന്റെ ആനുകാലിക ആവിഷ്കരണത്തെക്കുറിച്ചും വ്യാഖ്യാനങ്ങളെക്കുറിച്ചും വീണ്ടും ഈ പ്രക്ഷേപണത്തിൽ നമുക്ക് പഠിക്കാം. പുതിയ നിയമത്തിൽ നാം കാണുന്ന ക്രിസ്തുവിന്റെ ഇടയരൂപവും പഴയ നിയമത്തിൽ സങ്കീർത്തകൻ വരച്ചു കാട്ടുന്ന ദൈവത്തിന്റെ രൂപവും തമ്മിൽ പൊരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ സാരൂപ്യപ്പെടുന്നത് ഈ സങ്കീർത്തനത്തെ ഏറെ ജനകീയമാക്കുന്ന കാരണങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ പ്രക്ഷേപണത്തിൽ മാതൃകയായിട്ട് നാം ഉപയോഗിക്കുന്നത് ഫാദർ റഫി പിരിയാട്ടുശേരി രചിച്ച് ജെർസൺ ആന്റണി സംഗീതാവിഷ്കാരം ചെയ്ത 23-ാം സങ്കീർത്തനത്തിന്റെ വളരെ പ്രായോഗികവും സ്വതന്ത്രവുമായ ഒരു പകർപ്പാണ്. ഇടയ സ്നേഹത്തോടും ആ സ്നേഹം രുചിക്കാനായി കൊതിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാടിൻ്റെ വികാരതീവ്രമായ ആശങ്കയും പ്രത്യാശയും വളരെ ശക്തമായിട്ട് ഫാദർ റഫി തൻ്റെ രചനയിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. ഇടയ സ്നേഹം തേടുന്ന ആടിൻ്റെ വ്യക്തിഭാവം ഈ ഗാനാവിഷ്കാരത്തിൻ്റെ തനിമയാണെന്ന് നമുക്ക് നിരീക്ഷിക്കാം. സങ്കീർത്തന ധ്യാനത്തിന്റെ വളരെ മനോഹരവും പ്രായോഗികവുമായ ആത്മീയ ചൈതന്യം ഈ രചന വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കെ ജെ യേശുദാസ് ഈ സങ്കീർത്തനത്തിന്റെ ശരണഭാവം ഗന്ധർവനാദത്തിൽ വളരെ ഭാവാത്മകമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതും ഇവിടെ ശ്രദ്ധേയമാണ്.
എന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം.
ഇടയൻ എന്ന സജ്ഞ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ സമൂഹത്തിൽ എക്കാലത്തുമുള്ള തൊഴിൽ എന്നതിനേക്കാൾ ഇടയവൃത്തി സാമൂഹിക പശ്ചാത്തലത്തിൽ നേതൃസ്ഥാനം എടുക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായിട്ടിണങ്ങുന്ന ഒരു ശീർഷകവും നാമവുമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുടുംബനാഥൻ കുടുംബത്തിന്റെ ഇടയനാണ്, സമുദായ നേതാവ് സമൂഹത്തിന്റെ ഇടയനാണ്. ഇടയന്റെ ക്രിസ്തീയ ദർശനത്തിന് സൃഷ്ടിയോളം പഴക്കമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന ആദി മനുഷ്യരായ ആദത്തിന്റെയും ഹവ്വായിയുടെയും പുത്രരിൽ ആബേല് ഇടയനായിരുന്നെന്ന് നാം വായിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പിതാവായി വിശുദ്ധഗ്രന്ഥം ചിത്രീകരിക്കുന്ന അബ്രാഹത്തിന്റെ ഗോത്രത്തിൽ ഇടയവൃത്തിയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ നല്ല ഇടയന്റെ നേതൃസ്ഥാനവും വളരെ വ്യക്തമാണ്, ശക്തമാണ്. ദൈവം വിളിക്കുന്നിടത്തേക്ക് ജനത്തെ നയിച്ച വിശ്വാസത്തിന്റെ പിതാവും നല്ല ഇടയനുമാണ് രക്ഷാകര ചരിത്രത്തിൽ അബ്രാഹം എന്ന് കാണാം. അബ്രാഹത്തിന്റെ സന്തതിയായ യാക്കോബും സന്താനങ്ങളും ഇടയവംശജരായിരുന്നു, അവർ ഇടയന്മാരായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ആദ്യം ഈജിപ്തിലെത്തിച്ചേർന്ന യാക്കോബിന്റെ ഇളയപുത്രൻ ജോസഫും പിന്നീട് അവിടെ വന്നു ചേർന്ന അയാളുടെ സഹോദരന്മാരെല്ലാവരും ഗോഷനിലെ സമൃദ്ധമായ പുൽമേടുകളിൽ ആടുമാടുകളെ മേയിച്ചും കൃഷിപ്പണി ചെയ്തുമാണ് ഉപജീവനം കഴിച്ചിരുന്നത്. അതുപോലെ ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ വംശജരുടെ നായകനായിരുന്ന മോശ മേദിയാനിലെ ജത്രോയുടെ ആടുകളെ മേയിച്ചിരുന്ന ഇടയനായിരുന്നു എന്ന് കാണാം. പിന്നീടാണ് ഇസ്രായേലിന്റെ വിമോചകനായിത്തീരുന്നത്. കാനാൻ ദേശത്ത് വാഗ്ദത്ത നാട്ടിലെത്തിയ ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ ദൈവം അവരെ നയിക്കാൻ കാലാകാലങ്ങളിൽ നൽകിയ രാജാക്കന്മാരും പ്രവാചകന്മാരും എല്ലാവരും ഇടയരൂപമാണ് അണിയുന്നത്. അവരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് ദാവീദ്. ദാവീദ് രാജാവ് ജെസ്സെയുടെ ഇളയപുത്രനും ഇടയ ചെറുക്കനുമായിരുന്ന ദാവീദിനെയാണ് കർത്താവ് തന്റെ ജനത്തെ ഫിലിസ്തീയരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാനും തുടർന്ന് അവിടുത്തെ ജനത്തിന്റെ നായകനുമായി നിയോഗിച്ചത് എന്ന് നമുക്ക് രക്ഷാകര ചരിത്രത്തിൽ കാണാം.
ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ നിന്നെ കാത്തിടും നല്ലിടയൻ ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം.
അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ മുന്തി നിൽക്കുന്ന ഇടയരൂപം മൂർത്തഭാവമണിയുന്നത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലാണ് എന്ന് കാണാം. ദാവീദ് രാജാവ് രചിച്ച് ആലപിച്ചുവെന്ന് നാം മനസ്സിലാക്കുന്ന 23-ാം സങ്കീർത്തനം അതിന്റെ പൂർണിമയിലെത്തുന്നത് ക്രിസ്തുവിൽ നല്ല ഇടയരൂപത്തിന്റെ പൂർണിമയിലാണ്. കർത്താവിന്റെ ഇടയനാകുന്നു എന്ന സങ്കീർത്തന പദം ക്രിസ്തുവിന്റെ ഇടയനാണ്, ക്രിസ്തുവിന്റെ നല്ല ഇടയനാണ് എന്ന് വളരെ ബോധ്യത്തോടും അർത്ഥപൂർണിമയോടും കൂടി ആലപിക്കാവുന്നതാണ്, ആലപിക്കുവാൻ സാധിക്കും. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും തന്റെ ആടുകളെ കാത്തിടുന്ന നല്ലിടയൻ ക്രിസ്തുവാണെന്ന് പുതിയ നിയമം സമർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ് ക്രിസ്തുവിനെ നല്ല ഇടയനായി ചിത്രീകരിക്കുന്നത്. ഇടയനെയും ആടുകളെയും കുറിച്ച് വിസ്തരിക്കുന്ന സുവിശേഷകൻ, ഞാൻ ആടുകളുടെ ഇടയൻ മാത്രമല്ല വാതിലുമാകുന്നു എന്ന ശ്രേഷ്ഠമായ ചിന്തയോടെയാണ് 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് തന്നെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വാതിലിലൂടെയല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ ആട്ടിൻതൊഴുത്തിൽ കടക്കുന്നവൻ പ്രവേശിക്കുന്നവൻ കള്ളനും കൊള്ളക്കാരനുമാണ് കവർച്ചക്കാരനുമാണ്. ആടുകൾക്കുള്ള വാതിൽ ഞാനാകുന്നു. കള്ളൻ വരുന്നത് ആടുകളെ മോഷ്ടിക്കുവാനും കൊന്നു തിന്നുന്നതിനുമാണ്. എന്നാൽ ഞാൻ വന്നത് അവർക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. സ്നേഹം കടമ്പയായി വാതിൽപ്പടിയിൽ കിടക്കുന്നു എന്നു തുടങ്ങുന്ന ലേഖനം ഫാദർ ബോബി ജോസ് കട്ടിക്കാട് കപ്പൂച്ചിൻ്റെതാണ്. ബൈബിൾ വരച്ചു കാട്ടുന്ന ഇടയബിംബത്തെ ഏറെ ധ്യാനിച്ചും സ്വാംശീകരിച്ചും ബോബിയച്ചൻ വ്യാഖ്യാനിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിന്റെ ഏറെ ഭാവാത്മകവും എന്നാൽ പ്രായോഗികവും ജീവൽ ബന്ധിയുമായ ചിത്രമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്, ഇവിടെ വ്യക്തമാകുന്നത്. ഹെബ്രായ ശീലത്തിൽ നാടോടികളായ ഇടയന്മാർ തങ്ങളുടെ ആടുകളുമായിട്ട് എന്നും യാത്രയിലാണ്. രാത്രിയിൽ അവർ ആടുകളെ ഏതെങ്കിലും ഒരു ഗുഹയിലേക്ക് ആനയിക്കുന്നു, എന്നിട്ട് അവിടെ വിശ്രമിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമാകുന്നൊരു കാര്യം, ഈ ഗുഹയുടെ വാതിലടയ്ക്കുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇടയൻ ഗുഹയുടെ മുഖത്ത് വാതുക്കൽ കിടന്നുറങ്ങുകയാണ് പതിവ്, കുറുകെ കിടന്നുറങ്ങുകയാണ് പതിവ്. ഒരാടിന് പുറത്തു പോകണമെങ്കിൽ ഈ മനുഷ്യന്റെ നെഞ്ചിൽ ചവിട്ടാതെ തരമില്ല. കള്ളനോ കുറുനരിയോ അകത്ത് കടക്കണമെങ്കിൽ പോലും ഈ മനുഷ്യൻ അറിയാതെ അത് നടക്കില്ല. അതുകൊണ്ടാണ് ആടുകളുടെ വാതിൽ ഞാനാണെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അവിടുത്തെ ശ്രവിച്ചിരുന്ന കേൾവിക്കാരുടെ മിഴികൾ സജലമായത്. അപ്പോൾ വീട് വിട്ടു പോയവരൊക്കെ, കൂടുവിട്ടു പോയവരൊക്കെ അവന്റെ കുറുകെ കടന്നു പോയവരാണെന്നോർക്കണം. ഒപ്പം അതൊരസാധാരണ സംരക്ഷണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. അതിനാൽ അഹിതമായിട്ടെന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർക്കുക, അവൻ ഇടയൻ അറിയാതിരിക്കുന്നില്ല എന്നത് ഉറപ്പാണെന്ന്. അതുപോലെ പരിഹാരമോ പ്രതിരോധമോ ഇല്ലാതെ ചില ദുരന്തങ്ങൾ ജീവിതത്തിലേക്ക് ഉമ്മറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്കും ഇടയനും പരിക്കേൽക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തു ഇപ്പോഴും തന്റെ ശരീരത്തിൽ സഹിക്കുന്നുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന്റെ പൊരുൾ ഇതാണെന്ന് മനസ്സിലാക്കുക.
ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ, ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ, ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും.
സഭയുടെ വാതിലുകൾ സകലർക്കുമായി തുറന്നിടണമെന്ന് പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അജപാലന മേഖലയിൽ യാഥാർത്ഥ്യമാകേണ്ട ക്രിസ്തുവിന്റെ ഇടയവീക്ഷണമാണ് പാപ്പ വെളിപ്പെടുത്തുന്നത്. പ്രതിസന്ധികളിൽപ്പെട്ടവർക്ക് പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും ജീവവജസ് പങ്കുവയ്ക്കുന്ന അജപാലന സാന്നിധ്യമാണ് ഇന്നിന്റെ ആവശ്യമെന്ന് പാപ്പ ഫ്രാൻസിസ് ഉദ്ബോധിപ്പിക്കുന്നു. നാം സ്വീകരിച്ച ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന അജപാലന പ്രക്രിയ ക്ലേശകരമാണെങ്കിലും ആത്മാർത്ഥമായി നിർവഹിച്ചാൽ അത് സന്തോഷദായകമാണ്, ആനന്ദദായകമാണെന്ന് പാപ്പ പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ 23-ാം സങ്കീർത്തനം വരച്ചു കാട്ടുന്ന അനന്തമായി നമ്മെ സ്നേഹിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മൗലികമായ ഉദാത്തമായ ഇടയരൂപം സഭയുടേതായിത്തീരണമെന്നത് പാപ്പ ഫ്രാൻസിസിന്റെ ദർശനമാണ്, പാപ്പായുടെ പഠനമാണ്. എവാഞ്ചേലിയി ഗൗദിയും സുവിശേഷ സന്തോഷം എന്ന പാപ്പ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഈ അജപാലന സ്നേഹവും ദൈവീക കാരുണ്യവും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഈ സങ്കീർത്തന പഠനത്തിന്റെ അല്ലെങ്കിൽ ഈ സങ്കീർത്തന വ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ അർത്ഥവത്താണ് എന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം നമുക്ക് ഉപസംഹരിക്കാം.
ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം, ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം, ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം.
സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനരചന ഫാദർ റഫി പിരിയാട്ടുശ്ശേരി. സംഗീതം ജെർസൻ ആന്റണി. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. എക്കാലത്ത് മനുഷ്യ മനസ്സുകൾക്ക് കുളിർമയും പ്രത്യാശയും പകർന്നിട്ടുള്ള 23-ാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാന പഠനം വീണ്ടും അടുത്തയാഴ്ചയിൽ.